ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യരക്ഷയ്ക്കായി ജീവൻ സമർപ്പിക്കുന്ന ധീരസൈനികരോടുള്ള ആദരവാണ് വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദേശീയ ഭീകരവിരുദ്ധ നയം ഉടൻ ആവിഷ്കരിക്കുമെന്നും കേന്ദ്രമന്ത്രി. ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിനുള്ള പിഴ ഇരട്ടിയാക്കി കേന്ദ്ര സർക്കാർ. അനുച്ഛേദം 370 പുനഃസ്ഥാപിക്കാനുള്ള പ്രമേയം പാസാക്കിയതിനെതിരെ ജമ്മുകശ്മീർ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. വാർത്തകൾ വിശദമായി. രാജ്യരക്ഷയ്ക്കായി ജീവൻ സമർപ്പിക്കുന്ന ധീരസൈനികരോടുള്ള ആദരവാണ് വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷക്കണക്കിന് വിമുക്ത ഭടന്മാർക്കും കുടുംബങ്ങൾക്കും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വൺ റാങ്ക് വൺ പെൻഷൻ സംരംഭത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സായുധ സേനയെ ശക്തിപ്പെടുത്തുന്നതിനും സൈനിക ക്ഷേമത്തിനുമായി സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വിരമിച്ച സൈനികർക്ക് തുല്യ പെൻഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പരിവർത്തനാത്മക പദ്ധതി നടപ്പിലാക്കിയത്. ഒരേ റാങ്കിലും ഒരേ സേവന കാലയളവിലും വിരമിക്കുന്ന വിമുക്ത ഭടന്മാർക്ക് വിരമിക്കൽ തീയതി കണക്കിലെടുക്കാതെ ഈ പദ്ധതിയിലൂടെ തുല്യ പെൻഷൻ ഉറപ്പാക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒആർഒപി പദ്ധതിക്കായി 4,468 കോടിയിലധികം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 10,700 കോടി രൂപയുടെ ഓഹരി നിക്ഷേപത്തിനുള്ള കേന്ദ്ര മന്ത്രിസഭാ തീരുമാനത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭക്ഷ്യസംഭരണവും വിതരണവും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള എഫ്സിഐയുടെ ശേഷി ഓഹരി നിക്ഷേപത്തിലൂടെ വർദ്ധിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യുവജനങ്ങൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനുള്ള പിഎം വിദ്യാലക്ഷ്മി പദ്ധതിയുടെ മന്ത്രിസഭാ അംഗീകാരത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പഠന മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഈടുരഹിത വായ്പ ഉറപ്പുവരുത്തുന്നതാണ് പിഎം വിദ്യാലക്ഷ്മി പദ്ധതി. രാജ്യത്തെ യുവജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് സാമ്പത്തിക പരിമിതി തടസ്സമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പാക്കുന്നത്. ഗോവയിൽ സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നേവൽ എയർ സ്റ്റേഷനായ INS ഹൻസയിൽ രാഷ്ട്രപതി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. നാവികസേനയുടെ ഡേ അറ്റ് സീ പരിപാടി വീക്ഷിക്കുന്നതിനായാണ് ശ്രീമതി മുർമു ഗോവയിലെത്തിയത്. INS വിക്രാന്തിൽ നിന്നുള്ള നാവികസേനയുടെ പ്രകടനവും ഇതോടനുബന്ധിച്ച് നടക്കും. ഭീകരവാദം രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരവിരുദ്ധ സമ്മേളനം 2024 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണ ആവശ്യമാണ്. ദേശീയ ഭീകരവിരുദ്ധ നയം ഏതാനും മാസങ്ങൾക്കകം അവതരിപ്പിക്കുമെന്നും ശ്രീ അമിത്ഷാ അറിയിച്ചു.
हमके इको सिस्टम के लड़ने के लिए गृह मंत्रालय ने जो प्रोएक्टिव अप्रोच बनाया है उसमें हम एक अगला कदम लेकर आ रहे हैं. कुछ ही महीनों में नेशनल काउंटर टेररिज्म पॉलिसी एंड स्ट्रेटेजी लेकर हम आएंगे जिसमें आप सबकी भूमिका अहम हो. भारत सरकार का गृह मंत्रालय पॉलिसी एंड स्ट्रेटेजी का दस्तावेज बना सकता है, परंतु जैसा मैंने कहा कि पुलिस राज्य का सब्जेक्ट है, लड़ना तो राज्य की पुलिस ने ही पड़ेगा.
ദേശീയ അന്വേഷണ ഏജൻസിയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഭീകരവാദ ഭീഷണിക്കെതിരായ യോജിച്ച പ്രവർത്തനങ്ങൾക്കായി മാർഗ്ഗങ്ങൾ വികസിപ്പിക്കുക, നയരൂപീകരണത്തിന് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുക എന്നിവയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി നാളെ മുതൽ ഈ മാസം 14 വരെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കും. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഇന്നലെ പുറത്തിറക്കി. ഈ മാസം 20-ന് ഒറ്റഘട്ടമായാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ്. ജാർഖണ്ഡിൽ എൻഡിഎ തെരഞ്ഞെടുപ്പ് റാലിയിൽ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ ശിവരാജ് സിംഗ് ചൌഹാൻ പങ്കെടുത്തു. മുതിർന്ന ജെഎംഎം നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ ജഗന്നാഥ്പൂരിൽ നടന്ന പ്രചാരണ പരിപാടിയിൽ സംബന്ധിച്ചു. ഈ മാസം 13-20 തീയതികളിൽ 2 ഘട്ടമായാണ് ജാർഖണ്ഡിൽ വോട്ടെടുപ്പ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി തുടരുന്നു. വയനാട്ടിൽ പ്രിയങ്കാഗാന്ധിയുടെ പ്രചാരണത്തിനായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് മണ്ഡലത്തിലെത്തും. എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണം ഇന്ന് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തും. ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രചാരണം ഊർജിതമായി തുടരുകയാണ്. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന കള്ളപ്പണ ആരോപണങ്ങളിൽ ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. ഹോട്ടൽ മുറികളിലടക്കം നടന്ന പരിശോധനയെക്കുറിച്ചും കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിച്ച മുറികളിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ പോലീസ് റെയ്ഡ് നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിനുള്ള പിഴ ഇരട്ടിയാക്കി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കി. 2 ഏക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകരിൽ നിന്നും ഈടാക്കുന്ന പിഴ 5000 രൂപയായി വർദ്ധിപ്പിച്ചു. മുൻപിത് 2500 രൂപയായിരുന്നു. 2 മുതൽ 5 ഏക്കർ വരെ ഭൂമിയുള്ളവരിൽ നിന്നും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിന് 10000 രൂപ പിഴ ഈടാക്കും. അതിനു മുകളിൽ ഭൂമിയുണ്ടെങ്കിൽ 30000 രൂപയായിരിക്കും പിഴ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ജമ്മുകശ്മീർ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അനുച്ഛേദം 370 പുനഃസ്ഥാപിക്കാനുള്ള പ്രമേയം നിയമസഭ ഇന്നലെ പാസാക്കിയതുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തെ തുടർന്നാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. പ്രമേയം പിൻവലിക്കാതെ സഭാ നടപടികൾ തുടരാൻ അനുവദിക്കില്ലെന്ന് BJP അംഗങ്ങൾ അറിയിച്ചു. സഭയിൽ ലഫ്റ്റനന്റ് ഗവർണറിന്റെ അഭിസംബോധനയിൽ മേലുള്ള ചർച്ച നടക്കുന്നതിനിടെ ഇത്തരമൊരു പ്രമേയം പാസാക്കാൻ സർക്കാരിന് എങ്ങനെ സാധിക്കുമെന്നും പ്രതിപക്ഷം ചോദിച്ചു. ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ ഭീകരർക്കെതിരെ സുരക്ഷാസേന നടത്തിയ തെരച്ചിൽ പൂർത്തിയായി. തെരച്ചിലിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചിരുന്നു. ഭീകരരിൽ നിന്നും നിരവധി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. ബന്ദിപാര ജില്ലയിലെ കെൽസൻ വനമേഖലയിൽ ഭീകരർക്കെതിരായ സൈനിക ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 36 ദിവസങ്ങളിലായി സർവീസ് നടത്തുന്ന 4521 സ്പെഷ്യൽ ട്രെയിൻ സേവനങ്ങൾ 65 ലക്ഷം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്തതായി ഇന്ത്യൻ റെയിൽവേ. ഛഠ് പൂജയോടനുബന്ധിച്ച് നാളെ മുതൽ തിങ്കളാഴ്ച വരെ 160 പ്രത്യേക ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂരിൽ കൂടുതൽ CNG സ്റ്റേഷനുകൾ ആരംഭിക്കുന്നു. കണ്ണൂരിലും മാഹിയിലുമായി 5 സ്റ്റേഷനുകളാണ് ഈ മാസം ആരംഭിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
അടുത്ത മാർച്ചോടെ 12 CNG സ്റ്റേഷനുകൾ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയതോടെയാണ് സ്റ്റേഷനുകൾ കൂടുതൽ സ്ഥാപിക്കുന്നത്. നിലവിൽ കണ്ണൂരിൽ 9 CNG സ്റ്റേഷനുകളാണുള്ളത്. തളിപ്പറമ്പ്, തലശ്ശേരി, വാരം, പാപ്പിനിശ്ശേരി, മാഹി എന്നിവിടങ്ങളിലാണ് ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത്. തളിപ്പറമ്പ്, ഇരിട്ടി, പഴയങ്ങാടി, മാഹി എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. ഇവ ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. വീടുകളിൽ നേരിട്ട് പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്.
ഇന്ന് ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കൽ, ക്യാൻസർ നേരത്തെ തിരിച്ചറിയുന്നതിന്റെ പ്രാധാന്യം, രോഗത്തിനെതിരായ പോരാട്ടത്തെ പിന്തുണയ്ക്കൽ എന്നിവയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2014 മുതലാണ് നവംബർ 7 ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനമായി ആചരിച്ചു വരുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. 351 ഗെയിംസ് ഇനങ്ങൾ പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം 92 സ്വർണവും 76 വെള്ളിയും 79 വെങ്കലവുമായി 858 പോയിന്റുകളോടെ മുന്നിട്ട് നിൽക്കുകയാണ്. ഗെയിംസ് വിഭാഗത്തിൽ കണ്ണൂർ 2 സ്ഥാനത്തും തൃശൂർ 3 സ്ഥാനത്തുമാണ്. അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം മലപ്പുറം കടകശ്ശേരി ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിലെ മുഹമ്മദ് സുൽത്താൻ നേടി. സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടത്തിൽ മലപ്പുറം ചീക്കോട് KKMHSSലെ മുഹമ്മദ് അമീൻ അത്ലറ്റിക്സ് ഇനങ്ങളിലെ ആദ്യ മീറ്റ് റെക്കോർഡ് കരസ്ഥമാക്കി. ഇന്ന് രാവിലെ ആരംഭിച്ച അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മലപ്പുറം, പാലക്കാട് ജില്ലകളാണ് മുന്നിൽ നിൽക്കുന്നത്. അക്വാട്ടിക്സ് വിഭാഗത്തിൽ 383 പോയിന്റുമായി തിരുവനന്തപുരം മേൽക്കോയ്മ തുടരുകയാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ ഉപയോഗത്തിൽ നിരോധനം ഏർപ്പെടുത്തി ഓസ്ട്രേലിയ. നിയന്ത്രണം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുമെന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യരക്ഷയ്ക്കായി ജീവൻ സമർപ്പിക്കുന്ന ധീര സൈനികരോടുള്ള ആദരവാണ് വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം രാജ്യത്തു നിന്നും തുടച്ചു നീക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദേശീയ ഭീകരവിരുദ്ധ നയം ഉടൻ ആവിഷ്കരിക്കുമെന്നും കേന്ദ്രമന്ത്രി. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിനുള്ള പിഴ ഇരട്ടിയാക്കി കേന്ദ്ര സർക്കാർ. അനുച്ഛേദം 370 പുനഃസ്ഥാപിക്കാനുള്ള പ്രമേയം പാസാക്കിയതിനെതിരെ ജമ്മുകശ്മീർ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.